بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي، آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ അദ്ദാഉ ദവാ എന്ന കിതാബിൽ നാം കഴിഞ്ഞ ദർസിൽ പറഞ്ഞുകൊണ്ടിരുന്നത് തിന്മകൾ, പാപങ്ങൾ നമ്മുടെ ശത്രുവിന് നമ്മുടെ മേലെ അധികാരം കൊടുക്കും എന്നതാണ് പറഞ്ഞത്. എന്നിട്ട് പിശാചിന്റെ കൂട്ടാളികളെല്ലാം ഒരുമിച്ച് കൂട്ടും. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് ആ പിശാചിന്റെ സൈന്യത്തിനെതിരെ നിൽക്കാൻ, അതിനെതിരെ ജിഹാദ് ചെയ്യാനുള്ള പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. അതുപോലെ മലക്കുകളെ കൊണ്ടുള്ള സംരക്ഷണം നൽകിയിട്ടുണ്ട്. അതുപോലെ ഈമാനും യഖീനും എല്ലാം നൽകുന്നുണ്ട്. അതുപോലെ അവൻ്റെ കണ്ണും കാഴ്ചയും കേളിയും എല്ലാം സംരക്ഷിക്കാനുള്ള, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള അവസരത്തിലൂടെ ശത്രുക്കളുടെ പ്രവേശനം തടയുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞു. എന്നിട്ട് പിശാജ് എങ്ങനെയാണ് ഒരു മനുഷ്യനെ പിഴപ്പിക്കുക, ഒരു പാപത്തിലേക്ക് ചാടിക്കുക എന്നതാണ് ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറഞ്ഞത്. ഇബ്ലീസിന്റെ, ഷെയ്ത്താന്റെ നേതാവ് കൂട്ടാളികളോട് പറയുന്ന പോലെ ഈ രീതിയിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു കൽബ്, നന്മകൾ കൊണ്ടും മലക്കുകൾ കൊണ്ടും എല്ലാം കൊണ്ടും സംരക്ഷിക്കപ്പെട്ട കൽബിനെ തെറ്റിക്കാൻ വേണ്ടി ഇബ്ലീസ് അതിന്റെ കൂട്ടാളികളോട് പറയും. അതിനോട് ഏറ്റവും അടുത്തിട്ടുള്ള, നമുക്ക് ഏറ്റവും പ്രവേശിക്കാൻ സാധിക്കുന്ന മാർഗം എന്താണ്? അപ്പൊ അവർ പറയും നഫ്സാണ്. അപ്പൊ നഫ്സിന് ഇഷ്ടമുള്ള, താല്പര്യമുള്ള കാര്യങ്ങളോട് ഇഷ്ടം വർദ്ധിപ്പിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നത് വഴി ഷഹ്വത്തുകളുടെ ചങ്ങലയിൽ അതിനെ കുടുക്കുകയും അതിനെ വലിച്ചിടുകയും ചെയ്താൽ പിന്നീട് കൽബിലേക്ക് പ്രവേശനം ലഭിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കൽബിലേക്കുള്ള പ്രവേശനം ചെറുതായി ലഭിച്ചാൽ പിന്നെ അവൻ്റെ കണ്ണും കാതുമെല്ലാം കണ്ണുകൊണ്ട് ഹറാമായതിലേക്ക്, അല്ലെങ്കിൽ അവന് ഇച്ഛകൾ വർദ്ധിപ്പിക്കുന്നതിലേക്ക്, നോട്ടം വർദ്ധിപ്പിക്കാനും അതുപോലെ കേൾക്കുന്നത് ബാത്തിലായ കാര്യങ്ങളാകാനും ദീനിന്റെ നസീഹത്തുകളൊന്നും കേൾക്കാതാക്കാനും ശ്രമിക്കാൻ പറയും. പിന്നീട് നാവുകൊണ്ട് അവൻ സംസാരിക്കുന്നത് ഏറ്റവും തെറ്റായിട്ടുള്ള വാക്കുകൾ, സംസാരങ്ങൾ, അവന് ഉപകരിക്കുന്ന ദിക്റോ ഇസ്തിഗ്ഫാറുകളോ ഒന്നുമില്ലാതെ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളിൽ മുഴുകിക്കാൻ പറയും. അങ്ങനെ പിശാച് എല്ലാ മാർഗത്തിലൂടെയും അവനെ പഴപ്പിക്കാൻ അവന്റെ മുന്നിലും പിന്നിലും വലത്തും അടുത്തുമായിട്ട് നിൽക്കും. ഈ ഇതുവരെയാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ ബാക്കിയായിട്ട് പിശാചിന്റെ നേതാവ് അതിന്റെ കൂട്ടാളികളോട് പറയുന്ന വാക്കുകൾ പറയാണ്. വഅലമു, നിങ്ങൾ അറിയണം. അൻ അക്ബർ അവാനിക്കും അലാ ലുസൂമി ഹാദി സുഖൂർ മുസാലിഹത്തു നഫ്സിൽ അമ്മാറ. പിശാജ് എന്റെ കൂട്ടാളികളോട് പറയും, നിങ്ങൾക്ക് ഈ മനുഷ്യനെ പഴപ്പിക്കാൻ, അവന്റെ കൽബിനെ ഫസാദാക്കാൻ ഏറ്റവും ഉപകരിക്കുന്ന കാര്യം നഫ്സുൽ അമ്മാറയാണ്. നഫ്സിനെ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മൂന്നായിട്ട് വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട്. നഫ്സുൽ മുത്മഇന്ന, അള്ളാഹുവിനെ അനുസരിക്കുന്ന, അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ഇഷ്ടപ്പെട്ട് അതിൽ മുഴുകുന്ന നഫ്സാണ് നഫ്സുൽ മുത്മഇന്ന എന്ന് പറയുന്നത്, സ്വർഗാവകാശിയാകുന്നത്. രണ്ടാമത് നഫ്സുൽ അമ്മാറ, തിന്മക്ക് വേണ്ടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന, ഇത് നഫ്സിന്റെ ഒരു ബേസിക് നേച്ചറാണ്, അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഇതാണ്, തിന്മക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഇന്നഫ്സ് അമ്മാറത്തും ബിസു, നഫ്സ് എന്താണ്? തിന്മക്ക് വേണ്ടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. മൂന്നാമത്തേത് നഫ്സുൽ ലവ്വാമ, കുറ്റബോധമുണ്ടാകുന്ന നഫ്സ്. അത് മുത്മഇന്നത്തിന്റെയും അമ്മാറത്തിന്റെയും ഇടയിലായി നിൽക്കുന്നതായിരിക്കും. അത് ചില സമയം അള്ളാഹുവിനെ അനുസരിക്കുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലായിരിക്കും മുഴുകുന്നുണ്ടാവും. നമ്മളൊക്കെ ഉള്ളിലുള്ളതാണ്, നമ്മൾക്ക് ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നതാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്ന നല്ല അവസ്ഥയിലായിരിക്കും ചിലപ്പോ നഫ്സുൽ അമ്മാറയുടെ പോലെ തിന്മകളിലേക്ക് മുഴുകും. അപ്പൊ നമുക്ക് എന്തുണ്ടാവും? ഒരു കുറ്റബോധം ഉണ്ടാവും. അത് ആസ്വദിക്കാനും പറ്റൂല, എന്നാൽ നന്മയിലേക്ക് മുന്നേറാനും പറ്റില്ലാത്തൊരവസ്ഥ, കുറ്റബോധത്തോടു കൂടി മാത്രം നിൽക്കുന്നത് നഫ്സുൽ ലവ്വാമ എന്ന് പറയുന്നത്. അപ്പോ പിശാചി പറയാണ്, നിങ്ങൾക്ക് ഏറ്റവും ഉപകരിക്കുന്നത് മനുഷ്യന്റെ കൽബിനെ ഫസാദാക്കാൻ നഫ്സുൽ അമ്മാറയെ കൂടുതൽ ഉപയോഗിക്കുക, അതിന് പ്രോത്സാഹനം നൽകുക. ഫഈനു വസ്തഈനു ബിഹാ വഅമിദ്ദുഹ വസ്തമിദ്ദുഹ വസ്തമിദ്ദു മിൻഹാ വകൂനു മഅല ഹർബിൻ നഫ്സിൽ മുത്മഇന്ന. ആ നഫ്സുൽ അമ്മാറയോടൊപ്പം ആയിക്കൊണ്ടേയിരിക്കുക, അതിന്റെ സഹായങ്ങൾ ഉപയോഗിക്കുക, എന്നിട്ട് നഫ്സുൽ അമ്മാറക്കെതിരെ അതിനെ യുദ്ധം ചെയ്യുന്ന രീതിയിലാക്കുക. ഫജ്തഹിദു ഫീ കസ്രിഹാ വഇബ്താലി ഖുവാഹാ, ആ നഫ്സിൽ മുത്മഇന്നയുടെ ശക്തിയെ കുറക്കാൻ, അതിനെ തകർത്ത് കളയാൻ ശ്രമിക്കുക. വലാ സബീല ഇലാ ദാലിക ഇല്ലാ ബിഖത്തി മവാദിഹ അൻഹ ഫഇദൻ ഖതഅത് മവാദുഹ വഖവിയത് മവാദു നഫ്സിൽ അമ്മാറ. അതിനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ നഫ്സുൽ മുത്മഇന്ന ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്താണോ അത് തടയുക. നഫ്സുൽ മുത്മഇന്ന എന്താ ഇഷ്ടപ്പെടുക? അള്ളാഹുവിനെ ദിക്ർ ചെയ്യാനും ഇസ്തിഗ്ഫാർ ചെയ്യാനും ഖുർആൻ ഓതാനും നന്മകൾ ചെയ്യാനുമാണ്. അത് തടഞ്ഞുകൊണ്ടല്ലാതെ നഫ്സുൽ അമ്മാറെ നിങ്ങൾക്ക് സഹായിക്കാനോ അതിനെ ശക്തിപ്പെടുത്താനോ സാധിക്കില്ല. അങ്ങനെ നഫ്സുൽ മുത്മഇന്ന അതിൽ നിന്ന് മാറി നഫ്സുൽ അമ്മാറയായി കഴിഞ്ഞാൽ കൂടുതൽ അതിലേക്ക് താല്പര്യമുണ്ടാക്കുകയും അതുമായിട്ട് കടുത്തൊരു ബന്ധം ഉണ്ടാക്കുകയും ചെയ്യാം മനുഷ്യന്റെ കൽബിൽ. നഫ്സുൽ അമ്മാറയുമായിട്ട് കൽബിന് കടുത്ത ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ തിന്മകളെ കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. ഒന്ന് കഴിഞ്ഞ അടുത്തത് കഴിഞ്ഞ അടുത്തത് അത് കഴിഞ്ഞ അടുത്തത് തിന്മകളെ കുറിച്ചുള്ള ചിന്തകളും അതിനോടുള്ള താല്പര്യങ്ങളും ഇറാദത്തുകളും മാത്രമാണ് കൽബിൽ ഉണ്ടാവുക. ഈ അവസ്ഥയിലേക്ക് എത്തും. അപ്പോ പിശാചിന്റെ തന്ത്രം നഫ്സിനെ താല്പര്യപ്പെടുത്തി, നഫ്സിൽ അമ്മാറയെ കൂടുതൽ താല്പര്യപ്പെടുത്തി കൽബിനെ ഫസാദാക്കാനായിരിക്കും. എന്നിട്ട് പിശാച് അതിന്റെ കൂട്ടാളികളോട് പറയും, എന്നിട്ട് പിശാച് എന്റെ സന്താനങ്ങളോട് പറയാണ്, എന്റെ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം, രണ്ട് ഏറ്റവും മഹത്തരമായിട്ടുള്ള സൈന്യത്തെ നിങ്ങൾ ഉപയോഗിക്കണം മനുഷ്യന്റെ കൽബിനെ ഫസാദാക്കാൻ. അഹദുഹുമ, അതിൽ ഒന്നാമത്തേത് ജുന്ദുൽ ഗഫ്ലതി, അവൻ അശ്രദ്ധയിലാക്കുക എന്നുള്ളതാണ്. യഖ്വത്തിന്റെ എതിരാണ് ഗഫ്ലത്ത് എന്ന് പറയുന്നത്. യഖ്വത്ത് പറഞ്ഞാൽ അവനൊരു ബോധം ഉണ്ടാവും, ഞാൻ എന്തിനാ ജീവിക്കുന്നത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചിന്തയും ബോധമൊക്കെ ഉണ്ടാവുക. ആ ചിന്തയിൽ നിന്ന് തെറ്റിപ്പോകുന്ന അവസ്ഥയാണ് ഗഫ്ലത്ത്. ഒരു മനുഷ്യനെ നീ ഗഫ്ലത്താക്കുന്ന ഒന്നാമത്തെ നിന്റെ മഹത്തായിട്ടുള്ള സൈന്യത്തെ നീ ഉപയോഗിക്കണം പറയാം. ഫഗ്ഫിലു ഖുലൂബ ബനി ആദം അനില്ലാഹി തആല വദ്ദാരിൽ ബികുല്ലി തരീഖ്, എല്ലാ മാർഗത്തിലൂടെയും അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചുമുള്ള അടിമയുടെ ചിന്തയെ നീ അശ്രദ്ധയിലാക്കുക. ഫലൈസ ലകും ശൈഉൻ അബ്ലഗു ഫീ തഹ്സീലി ഗർദികും മിൻ ദാലിക് ഫഇന്നൽ ഖൽബ ഇദാ ഗഫല അനില്ലാഹി തആല തമക്കൻതും മിൻഹു വ മിൻ ഇഗ്വാഇഹി. അതിനേക്കാൾ ശക്തമായിട്ടുള്ള ഒരു ആയുധം നിങ്ങൾക്ക് കിട്ടൂല. അള്ളാഹുവിനെ കുറിച്ച് ഒരു കൽബ് തെറ്റിക്കഴിഞ്ഞാൽ, ഗഫ്ലത്തിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവന്റെ മേലെ അധികാരം ചെലുത്താൻ പറ്റും. അപ്പൊ ഗഫ്ലത്ത് മനുഷ്യനെ ബാധിക്കുന്ന വലിയ അബദ്ധമാണ്, വലിയൊരു അപകടമാണ്. അവന് അള്ളാഹുവിനെയോ പരലോകത്തിനെ കുറിച്ചുള്ള ചിന്തയില്ലാതെ മറ്റുള്ള കാര്യങ്ങളിൽ മുഴുകിപ്പോകുന്നത്. എല്ലാവർക്കും ചില സമയത്തിൽ ഗഫ്ലത്ത് പറ്റും, പിന്നെ വീണ്ടും തിരിച്ചു വരും, അങ്ങനെ ഉണ്ടാവുന്നതാണ്. പിശാചിന്റെ സൈന്യമാണ്. രണ്ടാമത്തേത് വസാനി ജുന്ദു ഷഹവാത്, അവന്റെ ഇച്ഛകളുടെ സൈന്യം, അവൻ ഇച്ഛകൾ ഉണ്ടാക്കുന്ന ഷഹവത്തുകൾ ഉണ്ടാക്കുന്ന ആ രീതിയിലുള്ള സൈന്യം. ഫസയ്യിനൂഹ ഫി ഖുലൂബിഹിം, ആ ഇച്ഛകളോട് ഉള്ള താല്പര്യം അവന്റെ കൽബിൽ അലങ്കരിച്ച് കാണിച്ചുക. വഹസ്സിനൂഹ ഫി അയുനിഹിം, അതിനെ അവന്റെ കണ്ണിൽ നന്നാക്കി കാണിക്കുക. വസൂലു അലൈഹിം ബി ഹാദൈനിൽ അസ്കരൈൻ, ഈ രണ്ട് സൈന്യം കൊണ്ട് അവനിലേക്ക് നിങ്ങൾ എത്തിച്ചേരണം, അവനെ പിടികൂടണം. ഫലൈസ ലകും ഫീ ബനി ആദൻ അബ്ലഗു മിൻഹുമ, ഈ രണ്ടെണ്ണത്തിൽ മനുഷ്യൻ പെട്ടുപോകും. വസ്തഈനു അലൽ ഗഫ്ലത്തി ബിശഹവാത്ത്, ഈ ഗഫ്ലത്ത് കൊണ്ടും ഷഹവത്ത് കൊണ്ടും നിങ്ങൾ സഹായം തേടുക. അതായത് പിശാജ് പറയാണ് മനുഷ്യനെ പഴപ്പിക്കാൻ. വഅല ഷഹവാത്തി ബിൽ ഗഫ്ല, ഷഹവത്തുകളിലേക്ക് ഗഫ്ലത്ത് കൊണ്ട് എത്തിക്കുക, ഗഫ്ലത്തിലേക്ക് ഷഹവത്ത് കൊണ്ടും, ഈ രണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക. وقرنوا بين الغافلين ثم استعينوا بهما على الذاكر ولا يغلب واحد خمسة فإنما الغافل شيطان إن صاروا أربعة. അതായത് കൂടുതൽ അവൻ എത്രത്തോളം ഈ രണ്ട് കാര്യത്തിലാക്കുന്നു അതോടൊപ്പം കൂടുതൽ അവനെ പഴപ്പിക്കുന്ന ആളുകൾ ഉണ്ടാകും, അവസ്ഥയുണ്ടാകും, അങ്ങനെ അവൻ പഴച്ചു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം. ഒന്ന് ഗഫ്ലത്താണ്, നാം എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ള ബോധത്തിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോകുന്നുണ്ടോ നോക്കണം. രണ്ട്, നമ്മുടെ ഇച്ഛകളെ നമ്മൾ സൂക്ഷിക്കണം. അതെത്ര നല്ലതായി നമുക്ക് തോന്നിയാലും എത്ര ശരിയായി നമ്മൾ ന്യായീകരിച്ചാലും ഹറാമാണോ അത് ഹറാമാണ്, നിഷിദ്ധമാണോ അത് നിഷിദ്ധമാണ്, അതിന് പിന്നെ ഒരു ന്യായീകരണമല്ല, അതിന് പിന്നെ ഒരു ന്യായീകരണമല്ല. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. എന്നിട്ട് പറയാം മൊത്തത്തിൽ ഈ രണ്ട് മാർഗത്തിലൂടെ അവനിലേക്ക് പ്രവേശിക്കുക, അവനിൽ ഈ ഷഹവത്തുകൾ വർദ്ധിപ്പിക്കുക, അങ്ങനെ അവൻ നാശത്തിലേക്ക് എത്തുന്നതാണ്. വൈദാ ഖാന അല്ലാഹു ഖദ് അമറഹും അയ്യസ്ബിറു ലകും വയസാബിറുകും, അള്ളാഹു അവരോട് കൽപ്പിച്ചിട്ടുണ്ട് അവരോട് ക്ഷമ അവലംബിക്കാനും ആ ക്ഷമയിൽ തുടർന്ന് നിൽക്കാനും. വയുറാബിത്തു അലൈക്കും ബിസ്സുഹൂർ, നിങ്ങളുടെ മേലെ ഉള്ള കാര്യങ്ങൾ നിങ്ങളുടെ അഥവാ പിശാചിൽ നിന്നുള്ള അപകടങ്ങളെ തൊട്ട് കാവൽ നിൽക്കാനും പറഞ്ഞിട്ടുണ്ട്. ഫസ്ബിറു അൻതും വസാബിറു വറാബിത്തു അലൈഹി ബിസ്സുഹൂർ, നിങ്ങൾ എന്ത് ചെയ്യണം, അവന്റെ മേലെ ക്ഷമയോടുകൂടി നിൽക്കണം. ഒരു മനുഷ്യനെ പഴപ്പിക്കാൻ പിശാജ് അതിയായി ക്ഷമയോടുകൂടി നിൽക്കും, കാലങ്ങളോളം വർഷങ്ങളോളം. അവനൊരു തിന്മ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ആ തിന്മയിലേക്ക് അവനെ മടക്കാൻ ക്ഷമയോടുകൂടി ഘട്ടം ഘട്ടമായി മെല്ലെ 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 അവനെ ആ തിന്മയിലേക്ക് എത്തിക്കാൻ പിശാജ് ക്ഷമ കാണിക്കും. പിശാജിന്റെ കൂട്ടരോട് പറയുന്നത് അങ്ങനെ ചെയ്യണം. എന്നിട്ട് പറയാണ് പിശാജ് കൂട്ടാളികളോട്, അവനുള്ള അവസരം നിങ്ങൾ ഉപയോഗിക്കേണ്ട രണ്ട് സമയത്താണ്. അവന് ഷഹവത്ത് വർദ്ധിക്കുന്ന സമയത്തും ഗളബ് കോപം വർദ്ധിക്കുന്ന സമയത്തും. ഫലാ തസ്താദൂന ബനി ആദം ഫിഅലമി മിൻ ഹാദിനിൽ മൗതിനൈൻ, ഈ രണ്ടവസ്ഥയിലാണ് അവൻ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് വേട്ടയാടാൻ പറ്റുക. മനുഷ്യനെ ഏറ്റവും നല്ല രീതിയിൽ വേട്ടയാടാൻ പറ്റുന്നത് അവന് ഷഹവത്ത് അധികരിക്കുന്ന സന്ദർഭത്തിലും അവന് ഗളബ് കോപം അധികരിക്കുന്ന സന്ദർഭത്തിലുമാണ്. കാരണം ഈ രണ്ട് സമയങ്ങളിൽ മനുഷ്യൻ അവന്റെ നിയന്ത്രണത്തിനപ്പുറത്തേക്ക് വിട്ടുപോകും. അവന്റെ കൽബിന്റെ കൺട്രോളിൽ നിന്ന് മനുഷ്യൻ വിട്ടുപോകുന്ന രണ്ട് സന്ദർഭങ്ങളാണ് അവൻ അധികരിച്ച ഷഹവത്ത് ഉണ്ടാകുമ്പോഴും അധികരിച്ച കോപത്തിലാകുമ്പോഴും. എന്നിട്ട് പറയാണ് വഅലമു, നിങ്ങൾ മനസ്സിലാക്കണം, അന്ന മിൻഹും, പിശാജ് പറയട്ടോ, അന്ന മിൻഹും മയ്യക്കൂനു സുൽത്താനു ഷഹവത്തി അലൈഹി അഗ്ലബ. ഇനി ആളുകളിൽ ചില ആളുകൾക്ക് ഷഹവത്ത് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക, കോപം ഉണ്ടാവില്ല, ഷഹവത്ത് ആയിരിക്കും. വസുൽത്താനു ഗളബിഹി വഈഫൻ മഖൂറുൻ, കോപം വരിക എന്നുള്ളത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ചില ആളുകൾക്ക് ഷഹവത്തായിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഫഹുദു അലൈഹി തരീഖ ഷഹവ, അവനെ നീ ഷഹവത്തിന്റെ മാർഗത്തിലൂടെ പിടികൂടണം. അതായത് പിശാചൊരു മനുഷ്യനെ തെറ്റിക്കുക, അവൻ ഏതിലാണോ താല്പര്യപ്പെടുന്നത്, അവൻ ഏതിലാണോ ആഗ്രഹമുള്ളത്, അതിലൂടെയാണ് തെറ്റിക്കുക. അപ്പോ ഈ ഷഹവത്തിനോട് താല്പര്യമുള്ള ആളുകളുണ്ടാവും, കോപം ദുർബലമായ ആളുകളുണ്ടാവും, വലിയ കോപിക്കാത്ത ആളുകളുണ്ടാവും. പക്ഷെ അപ്പൊ നീ ഷഹവത്തിന്റെ മാർഗത്തിലൂടെ പിടിക്കണം, കോപത്തിന്റെ മാർഗം ഒഴിവാക്കിയേക്ക്, അവനത് ഉണ്ടാവാൻ പോണില്ല. വമിൻഹുമ്മയക്കൂനു സുൽത്താനുൽ ഗളബി അലൈഹി അഗ്ലബ ഫലാ തുഖ്ലു തരീഖ ഷഹവത്തി അലൈഹി. ഇനി മറ്റു ചിലർ, അവര് കൂടുതൽ ഉണ്ടാവുക കോപത്തിന്റെ ഇതായിരിക്കും, അവന് കോപമായിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഒരു വിശ്വാസ പറയണ, കോപം കൂടുതലുള്ളവന്റെ മേലെ നീ ഷഹവത്ത് എന്ത് ചെയ്യണ്ട, ഒഴിവാക്കണ്ട, ഷഹവത്തിന്റെ ബാധ ഒഴിവാക്കണ്ട. ഷഹവത്ത് കൂടുതലുള്ളവന്റെ മേലെ കോപത്തിന്റെ ബാധ നീ വിട്ടോ, ഷഹവത്തിനോട് പിടിച്ചാൽ മതി പറഞ്ഞു. കോപം കൂടുതലുള്ളവനെ എന്ത് ചെയ്യണ്ട, ഷഹവത്തിന്റെ ഭാഗം ഒഴിവാക്കരുത്. ഫലാ തുഅത്തിലു സുഗ്രഹ സഗ്രഹ ഫഇന്നമൽ ലം യംലിക് നഫ്സഹു ഇൻദൽ ഗളബ് ഫഇന്നഹു ബിൽ ഹുദ്ദി അല്ലാ യംലികഹ ഇൻദൽ ഗളബ് മിൻ തരീഖി ഷഹവ. കോപം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവന് അവന്റെ ഷഹവത്തും കൺട്രോൾ ചെയ്യാൻ പറ്റൂല. കോപത്തിലൂടെ അവന് സ്വന്തത്തെ നിയന്ത്രിക്കാൻ പറ്റും, കോപിക്കുമ്പോൾ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരുത്തനാണെങ്കിൽ തീർച്ചയായിട്ടും ഷഹവത്തിന്റെ മാർഗത്തിലൂടെയും അവനെ പഴപ്പിക്കാൻ പറ്റും. കോപമില്ലാത്തവനെ ശൈവത്തിലൂടെ മാത്രമേ കിട്ടുള്ളൂ, പക്ഷെ കോപിക്കുന്നവനെ ഈ രണ്ടിലൂടെയും കിട്ടും. ഫസവ്വിജു ബൈന ഗളബിഹി വശഹവതിഹി, അങ്ങനെ അവന്റെ കോപത്തെയും ശഹവത്തിനെയും നീ ഒരുമിച്ച് കൂട്ടുക. വംസുജു അഹദുഹുമാ ബില്ലാഖിർ, ഒന്നൊന്നിനോട് ബന്ധപ്പെടുത്തുക. വദുഊഹു ഇല ശഹവതി മിൻ ബാബിൽ ഗളബ്, അവന് കോപം വരുമ്പോ അവന്റെ ആ ശഹവത്തിലേക്ക് ക്ഷണിക്കുക. വൈലൽ ഗളബിം തരീഖ് ശഹവ, ശഹവത്തിലൂടെ അവൻ കോപിതനാകാനും ക്ഷണിക്കുക. ഈ രണ്ട് രീതിയിലൂടെയും അവനെ പഴപ്പിക്കാൻ പറ്റും. എന്നിട്ട് പിശാജ് പറയും, ഈ രണ്ടായുധങ്ങൾ ഒരു മനുഷ്യന്റെ മേലെ ഏറ്റവും നിങ്ങൾക്ക് അധികാരപ്പെടുത്താൻ പറ്റുന്ന, അവനെ പഴപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വൈനമാ ഖറജത്, എന്നിട്ട് പറയാണ് അബവൈഹി മിനൽ ജന്ന ബിശഹവ, മാതാപിതാക്കൾ അഥവാ ആദമിനെയും ഹവ്വയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് ഷഹവത്ത് കൊണ്ടാണ്, ആ അവർക്ക് വിരോധിച്ച ഒരു കാര്യത്തിനോടുള്ള ഇച്ഛ കൊണ്ടാണ്. എന്നിട്ട് വിശാജ് പറയണം, അവന്റെ മക്കളിൽ ഞാൻ പരസ്പരം ശത്രുത ഉണ്ടാക്കിയത് കോപം കൊണ്ടാണ്. ഫീഹി ഖത്അതു അർഹാമഹും, അങ്ങനെ അവരുടെ കുടുംബ ബന്ധങ്ങൾ ഞാൻ മുറിച്ചു കോപം കാരണത്താൽ. വസഫിക്തു ദിമാഅഹും, അവരെ രക്തം ചീന്തി. വബിഹി ഖതല അഹദുബ്നി അഹദുബ്നി ആദം അഖാഹു, ആ കോപം കാരണത്താലാണ് ഒരുത്തൻ ഒരു ആദമിന്റെ മകൻ മറ്റൊരു മകനെ കൊല്ലാനുള്ള കാരണമുണ്ടായത് എന്ന് പറയാം. അപ്പൊ ഗളബും ഷഹവത്തും ഒരു മനുഷ്യന്റെ കൽബിൽ കത്തുന്ന തീയാണ്. ഗളബ് ഒരു തീക്കനലാണെങ്കിൽ ഷഹവത്ത് ആളി കത്തുന്ന ഒരു തീയായിരിക്കും. ഈ രണ്ടെണ്ണം ഒരാൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കാതെ വരികയാണെങ്കിൽ അവന്റെ മേലെ പിശാജ് ഏറ്റവും അധികാരം ചെലുത്തുന്ന അവസ്ഥകളായിരിക്കും. ഇതിനെ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ കൊണ്ടും, ഇപ്പൊ കോപം വരികയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, അവൻ വുളു എടുത്ത് നിസ്കരിക്കട്ടെ, അല്ലെങ്കിൽ ആ കോപം വരുമ്പോൾ അവന്റെ വാക്കിൽ നിന്നും പ്രവർത്തനത്തിൽ ഉണ്ടാവുന്നത് തടയാൻ വേണ്ടിയിട്ട് മാർഗങ്ങൾ റസൂല പഠിപ്പിച്ചിട്ടുണ്ട്. കോപം വരുന്നവൻ മിണ്ടാതിരിക്കണം, നിൽക്കുകയാണെങ്കിൽ ഇരിക്കണം, ഇരിക്കുകയാണെങ്കിൽ കിടക്കണം. കാരണം അവന്റെ പ്രവർത്തനം, ഒരാൾ കിടക്കുമ്പോൾ ചെയ്യുന്ന പ്രവർത്തനത്തിനേക്കാൾ കൂടുതൽ എന്തിനാ ചെയ്യുക, നിൽക്കുമ്പോഴാണ് ചെയ്യാം. ഒരാൾക്ക് ദേഷ്യം വരുന്നുണ്ട്, അയാൾ നിൽക്കുകയാണ്. മറ്റൊരാൾക്ക് ദേഷ്യം വരുന്നുണ്ട്, അയാൾ കിടക്കുകയാണ്. ആരെ കൊണ്ടോ ഉപദ്രവം ഉണ്ടാവുക, നിൽക്കുന്ന ആളെ കൊണ്ടാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്, ഇനി അത് മാറുന്നില്ലേ, ഉദു എടുക്കുക. പിശാജിന്ന് രക്ഷക്കും അവന്റെ ആ പിന്നെ ആ കോപത്തിന്റെ തീ കെടുത്താനും, എന്നിട്ട് അള്ളാഹുവിന്റെ ദിക്കറിലേക്ക് നിസ്കാരത്തിലേക്കും അതുപോലെ അള്ളാഹുവിന്റെ ദിക്കറിലേക്കും മടങ്ങുക, ഇതുപോലെ ഹദീസുകളിലും വന്നിട്ടുള്ള ആശയമാണ്. എന്നിട്ട് ഇബ്ലീസ് വീണ്ടും കൂട്ടാളികളോട് പറയാണ്,
വഖദ് ഔസാഹുമുല്ലാഹു വയസ്തഈനു അലൈക്കും ബിസ്സബ്രി വസ്സലാം.
ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേലെ അഥവാ പിശാചികളുടെ മേലെ സഹായം തേടാൻ പറഞ്ഞത് ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടുമാണ്.
ഫഹൂലു ബൈനഹു വബൈന ദാലിക്,
അവന്റെയും ഈ ക്ഷമയുടെയും നിസ്കാരത്തിന്റെ ഇടയിൽ നിങ്ങളൊരു മറയിടണം.
വഅൻസൂഹുമിയ, അതിനെ കുറിച്ച് മറപ്പിക്കണം.
വസ്തഈനു അലൈക്കും ബിസ്സബ്രി വസ്സലാ,
ഫഹൂലു ബൈനഹു വബൈന ദാലിക് വഅൻസൂഹിയ വസ്തഈനു അലൈഹിം ബിശഹവതി വൽഗളബ്.
അവരോട് ക്ഷമ കൊണ്ടും അതുപോലെ നിസ്കാരം കൊണ്ടുമാണ് സഹായം തേടാൻ പറഞ്ഞതെങ്കിൽ നിങ്ങൾ അവന്റെ മേലെ കീഴ്പ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കേണ്ടത് ഈ ശഹവത്ത് കൊണ്ടും ഗളബ് കൊണ്ടും ആയിരിക്കണം.
വബലഗ സ്നേഹത്തിക്കും ഫീഹിം
ഫീഹിം, അതിലേറ്റവും ഇതായിട്ടുള്ള പിന്നെ ആയുധം എന്നുള്ളത് അൽ ഗഫ്ലത്തു വത്തിബാഉൽ ഹവ, അവന്റെ അശ്രദ്ധയും അവന്റെ ഇച്ഛയെ പിൻപറ്റലുമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഒരാൾ അകപ്പെട്ടാൽ, അഥവാ കോപം, ഷഹ്വത്ത്, അതുപോലെ തന്നെ ഗഫ്ലത്ത്, ഇതിലെല്ലാം അകപ്പെട്ടാൽ പിശാചിന് അവന്റെ മേലെ അധികാരം കൂടും. എന്നിട്ട് പിശാച് കൂട്ടാളിയോട് പറയാണ്,
ഇനി
അവരുടെ നിങ്ങളോട്, അതായത് മനുഷ്യർക്ക് പിശാചിന് മേലെയുള്ള ഏറ്റവും വലിയ ആയുധം നിങ്ങൾ മനസ്സിലാക്കണം എന്ന്
പറഞ്ഞാണ്,
അവർക്ക് ഏറ്റവും സംരക്ഷണമേകുന്ന കാര്യം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഗഫ്ലത്തിനെതിരായിട്ടുള്ളതാണ്, ഒന്ന് ഇത്തിബാഉൽ ഹവക്കെതിരായിട്ടുള്ളതാണ്. ഗഫ്ലത്തിനെതിരെന്താണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റാണ്.
അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിനേക്കാൾ നമുക്ക് പിശാചിൽ നിന്ന് സംരക്ഷണമേകുന്ന ഒരു കാര്യമല്ല.
എപ്പോഴെല്ലാമാണോ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിൽ നമ്മൾ തെറ്റിപ്പോകുന്നത്, നമ്മുടെ കൽബ് അശ്രദ്ധമാകുന്നത്, അവിടെ പിന്നെ പിശാചിന് ഏറ്റവും സൗകര്യമുള്ളതാണ്. ഒരു ഹദീസിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ദിക്റിനുള്ള ഉപമ എങ്ങനെയാണ്, കുറച്ച് ആളുകൾ ഒരാളെ പിടിക്കാൻ വേണ്ടി ഓടുകയാണ്. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു, പിന്നെ ഒരു കോട്ടക്കകത്ത് കയറി രക്ഷപ്പെടുകയാണ്. അപ്പൊ പിടിക്കാൻ വന്ന ആളുകൾക്ക്, ശത്രുക്കൾക്ക് എന്ത് കിട്ടുന്നില്ല, പിടിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല, അത്രയും സുരക്ഷിതമായ കോട്ടക്ക് കയറി. അതുപോലെയാണ് ദിക്റുള്ളാഹ് എന്നുള്ളത്. ദിക്റ എന്ന് പറഞ്ഞാൽ നമ്മൾ നാവുകൊണ്ട് ചെയ്യുന്നുണ്ട്, കൽബുകൊണ്ട്, പക്ഷെ എല്ലാ സമയത്തും നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിൽക്കുക എന്നുള്ളതാണ്. അതാണ് എല്ലാ ഇബാദത്ത് കൊണ്ടുള്ള ലക്ഷ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, അയ്യുസ്സായിമീന അഅ്ലമു അജ്റ, ഏത് നോമ്പുകാരനാണ് ഏറ്റവും പ്രതിഫലമുള്ളത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത്, അക്സറുഹും ലില്ലാഹി ദിക്റ, ഏറ്റവും അധികം അള്ളാഹുവിനെ ഓർക്കുന്നവനാണ്. അതുപോലെ വീണ്ടും ചോദിച്ചു, ജിഹാദ് ആവട്ടെ, നിസ്കാരമാവട്ടെ, സദഖയാവട്ടെ, ഇതിലെല്ലാം ഏറ്റവും പ്രതിഫലമുള്ള ആർക്കാണ്? അപ്പോഴെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നവനാണ്, സ്മരിക്കുന്നവനാണ്. അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റാണ് പിശാചിൽ നമുക്കുള്ള രക്ഷ. രണ്ടാമത്തേത് മുഖാലഫത്തുൽ ഹവ, നമ്മുടെ ഇച്ഛ, നമുക്ക് തോന്നുന്ന ഒരു തോന്നലുകൾ ഉണ്ടാവും, നമ്മുടെ മനസ്സിൽ തോന്നുന്ന നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, ദീനിന്റെ പ്രമാണങ്ങൾക്ക് എതിരായിക്കൊണ്ട് നമുക്ക് തോന്നുന്ന താല്പര്യങ്ങൾ, അതിനെതിരാവുക. നമ്മുടെ ഇച്ഛകൾക്കനുസരിച്ചിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്, അള്ളാഹും റസൂലും പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം. അതാണ് മുഖാലഫത്തുൽ ഹവ. എന്നിട്ട് പറയാണ്, ഫഇദാ റഅയ്തു മുർജുല മുഖാലിഫൻ, പിശാച് കൂട്ടാളികളോട് പറയാണ്, നീ ഒരാളെ കാണുകയാണ്, ഈ മുഖാലിഫൻ ലി ഹവ, അവന്റെ ഇച്ഛയോട് എതിരായി നിൽക്കുന്ന ഒരാളെ നീ കാണുകയാണെങ്കിൽ, ഫഹ്രിബൂ മിൻ ദില്ലി വലാതദ്നൂ മിൻ, അവനിൽ നിന്ന് നിങ്ങൾ ഓടി അകന്നോളണം. അവന്റെ അടുത്തേക്ക് പിന്നെ പോകാൻ നിൽക്കരുത്, അവനങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ പറ്റൂല. ഒരുത്തരം അവന്റെ ഇച്ഛക്കെതിരായി നിൽക്കുകയാണെങ്കിൽ അവന്റെ അടുത്തേക്ക് പിന്നെ പോകാൻ നിൽക്കരുത്, അതിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടോളണം എന്ന് പിശാജ് കൂട്ടാളോട് പറയും. ചുരുക്കത്തിൽ ഈ പാപങ്ങളിൽ മുഴുകിക്കഴിഞ്ഞാൽ പിശാചിനും കൂട്ടുകാർക്കും അവന്റെ സൈന്യത്തിനും മനുഷ്യന്റെ മേലെ അധികാരമുണ്ടാകും. ആ അധികാരം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ തിന്മയിലേക്ക് എത്രയും പെട്ടെന്ന് അവനെ വലിച്ചിടുകയും ചെയ്യും. അടുത്തത് പറയുന്നത്, തിന്മകൾ അവന്റെ സ്വന്തത്തെ തന്നെ മറക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. അവൻ അവന്റെ കാര്യം തന്നെ ചിന്തിക്കാത്ത അവസ്ഥയിലേക്ക് പാപങ്ങൾ അവനെ എത്തിക്കും. ഫൈൻഖൈല, എന്നിട്ട് മുഖൈം പറയാം, ഇനിയിപ്പോ ഒരാൾ ചോദിക്കുകയാണ്, കൈഫ യൻസൽ അബ്ദു നഫ്സഹു, എങ്ങനെയാണ് ഒരാൾ അവന്റെ കാര്യം തന്നെ മറക്കുക? വൈദാ നസിയ നഫ്സഹു ഫഅയ്യു ശൈഇൻ യദ്കുറു, സ്വന്തം കാര്യം അവൻ മറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് കാര്യം അവൻ ഓർക്കുക? അതായത് സ്വന്തം കാര്യം മറക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ കാര്യം മറന്നിട്ട് പിന്നെ എന്താ അവൻ ഓർക്കുക? വമാ മഅനാ നിസ്യാനിഹി നഫ്സഹു, എന്താണ് അതിന്റെ അർത്ഥം? സ്വന്തത്തെ മറക്കുന്നവനാണ് എന്നുള്ള അർത്ഥം എന്താണ് എന്ന ചോദ്യം പറയാണ്. ഒരാൾ അവന്റെ സ്വന്തത്തെ മറക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മറവി.
قال الله العظيم الله പറഞ്ഞു സൂറത്തുൽ ഹാഷിർ ولا تكونوا كالذين نسوا الله فانساهم انفسهم اولئك هم الفاسقون.
നിങ്ങൾ ആവരുത് അള്ളാഹുവിനെ മറക്കുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറരുത്. അങ്ങനെ മാറിയാൽ അവരവരുടെ സ്വന്തത്തെ തന്നെ മറക്കുന്ന അവസ്ഥയിൽ അള്ളാഹു ആക്കും. അപ്പൊ എന്താണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്നാണ് പറയുന്നത്. അവരല്ലാഹുവിനെ മറന്നതുകൊണ്ട് അള്ളാഹു അവരെ മറന്നു, അതുപോലെ അവരെ കൊണ്ട് അവരെ സ്വന്തത്തെ കാര്യം തന്നെ മറപ്പിച്ചു. നസുല്ലാഹ ഫനസിയഹും എന്ന് സൂറത്തു തൗബയിൽ പറഞ്ഞിട്ടുണ്ട്. ഫഖബ സുബ്ഹാനഹു മൻ നസിയഹു ഉഖൂബതൈൻ. അള്ളാഹുവിനെ മറക്കുന്ന ഒരാൾ, അള്ളാഹുവിനെ കുറിച്ച് ചിന്തയില്ലാത്ത മറക്കുന്ന ഒരാൾ, അവന് രണ്ടവസ്ഥ ഉണ്ടാക്കിയിട്ടുള്ളത് അള്ളാഹു.
അഹദുഹും ഇഹ്ദാഹുമ, ഒന്ന് അന്നഹു സുബ്ഹാനഹു നസിയഹു,
അള്ളാഹു അവന്റെ കാര്യം വിട്ടുകളയും, അള്ളാഹു അവന്റെ കാര്യം മറന്നു. മറക്കുക എന്ന് പറഞ്ഞാൽ ഒഴിവാക്കും. രണ്ടാമത്തേത്
അന്നഹു അൻസാഹു നഫ്സഹു,
അവനവന്റെ സ്വന്തം തന്നെ മറന്നു, അവനവന്റെ സ്വന്തത്തിന്റെ കാര്യം തന്നെ മറന്നു പോകും. എന്താണ് ഈ സ്വന്തത്തെ മറക്കുക കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇബ്നു ഖയ്യിം വിശദീകരിക്കുന്നു, അള്ളാഹു മറക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അവന്റെ കാര്യം അവനിലേക്ക് തന്നെ ഏൽപ്പിക്കും, അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായമോ ഒന്നും ലഭിക്കാതെ അവന്റെ കാര്യങ്ങൾ അവനിലേക്ക് തന്നെ വിട്ടുകൊടുക്കുന്ന അവസ്ഥ. എന്നാൽ മനുഷ്യൻ അവന്റെ സ്വന്തത്തെ മറക്കുക എന്ന് പറഞ്ഞാലോ, അവൻ സ്വന്തത്തെ മറക്കുക എന്ന് പറഞ്ഞാൽ ആ സ്വന്തം കൊണ്ട് അവൻ നേടിയെടുക്കേണ്ട മഹത്തായ നേട്ടങ്ങൾ അവൻ മറന്നുപോകും. അവന്റെ ആ നഫ്സിന് ആവശ്യമായിട്ടുള്ള വിജയത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും നന്മയുടെയും മാർഗങ്ങൾ അവൻ മറന്നു പോകും. യുൻസീഹി ദാലിക ജമീഅഹു, അതെല്ലാം അവൻ മറന്നു പോകുന്ന അവസ്ഥ ഉണ്ടാവും. ഫലാ യുഖ്തിർഹു ബിബാലിഹി, അവൻ അതിനെ കുറിച്ച് ചിന്തിക്കില്ല. വലാ യജ്അലുഹു അലാ ദിക്രിഹി, അതിനെ ഓർമ്മിക്കില്ല. വലാ യസ്രിഫു ഇലൈഹി ഹിമ്മതഹു ഫയർഗബ ഫീഹി, അതിനോടൊരു താല്പര്യമോ അതിനോടൊരു ഉദ്ദേശമോ ഉണ്ടാകില്ല. ഫൈന്നഹു ലാ യമുറു ബിബാലിഹി ഹത്താ യഖ്സുദഹു വയുഖ്തിറഹു, അതിന്റെ യാതൊരു ഫലവും അവൻ തേടുകയുമില്ല. ഈ അവസ്ഥയിൽ അവന്റെ സ്വന്തത്തെ അവൻ മറന്നുപോകും. അങ്ങനെ മറന്നുപോയാൽ എന്തുണ്ടാവുക? അവന്റെ സ്വന്തത്തിനുള്ള നന്മകളെ കുറിച്ച് അവൻ മറന്നുപോയാൽ പിന്നെ ഉണ്ടാവുക അവന് ദോഷമായിട്ടുള്ള തിന്മകളുടെ കെടിയിൽ അവൻ അകപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് പിന്നീട് അവന്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവുക. അങ്ങനെ സ്വന്തത്തെ മറന്ന ഒരാളുടെ അവസ്ഥ പറയുകയാണ് ഇബ്നു ഖയ്യിം റഹിമഹുള്ള, അവൻ ഏറ്റവും നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കും. ഇതെപ്പോഴാണ് അവന് വെളിവാകുക? ഒരാൾ അവന്റെ സ്വന്തത്തെ മറന്ന് ജീവിക്കുകയാണെങ്കിൽ അവന് എപ്പോഴാണ് അവൻ ആ ബോധം തിരിച്ചു കിട്ടുക? അവൻ വലിയ വഞ്ചനയിലും അബദ്ധത്തിലുമായിരുന്നു അവന് ബോധ്യപ്പെടുക അവന്റെ മരണസമയത്തായിരിക്കും. നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ യൗമുൽ ഖിയാമയിൽ അവന് ബോധ്യപ്പെടും, ഞാൻ ഏറ്റവും വലിയ നഷ്ടത്തിലായിരുന്നു, സ്വന്തത്തെ കുറിച്ചുള്ള മറവിയിലായിരുന്നു. അന്ന് അവന് ബോധ്യപ്പെടും, ഞാൻ എന്റെ നഫ്സുമായിട്ടുള്ള ബാധ്യതകൾ ചെയ്തിട്ടില്ല, കടമകൾ വീട്ടിയിട്ടില്ല എന്നുള്ളത്. അവൻ ഏത് കച്ചവടത്തിലാണ് ചെയ്യേണ്ടത്? അവനീ ദുനിയാവില് പരലോകത്തിലാവം നേടാനുള്ള കച്ചവടത്തിലാണ് ചെയ്യേണ്ടത്. പക്ഷേ അവൻ ആ നഷ്ടത്തിൽ പറ്റിക്കൊണ്ട് യാതൊരു ലാഭവുമില്ലാതെ ഈ ദുനിയാവിൽ മാത്രം മുഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാകും. പല ആളുകളുടെ അവസ്ഥ അതാണ്, പല ആളുകളല്ല ധാരാളം ആളുകളുടെ അവസ്ഥ അത് തന്നെയാണ്. അവർ ഈ ദുനിയാവിൽ മാത്രം തൃപ്തിപ്പെട്ട് അതിനപ്പുറത്തേക്കുള്ള ലോകമോ പരലോകത്ത് നേടേണ്ട കാര്യങ്ങളെ കുറിച്ചോ അവർ ചിന്തിക്കുന്നില്ല. അവർ പറയുന്ന ഒരു വാക്ക് ഒരു കവിയുടെ ബൈത്തിലൂടെ കൊടുക്കുന്നുണ്ട്, ഖുദ് മാ തറാഹു വദഅ ശൈഅൻ സമിഅത ബിഹി. നീ ഇപ്പൊ കാണുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ നീ എടുത്തോ, നിനക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്ന നിന്നോട് പറയപ്പെടുന്ന കാര്യങ്ങളെ നീ ഒഴിവാക്കിക്കൊള്ളുക എന്നും പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള മഹത്തായ കച്ചവടത്തിന്റെ ലാഭം അത് സ്വന്തത്തെ മറക്കുന്നത് വഴി അയാൾക്ക് നഷ്ടപ്പെടുകയാണ്. എത്രയോ ആയത്തുകൾ അള്ളാഹു ഈ കച്ചവടത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറഞ്ഞു, ഉലായികല്ലദീന ഇഷ്തറൗൽ ഹയാത ദുനിയാ ബിൽആഖിറ, ഇക്കൂട്ടർ പരലോകം കൊടുത്തിട്ട് ദുനിയാവ് വാങ്ങിയവരാണ്. ഫലാ യുഖഫഫു അൻഹുമുൽ അദാബ് വലാഹും മുൻസറൂൻ, നാളെ പരലോകത്ത് അവർക്ക് ശിക്ഷ കുറക്കപ്പെടില്ല, അവർക്ക് സഹായം ചെയ്യപ്പെടില്ല. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിൽ ഫമാ റബിഹത് തിജാറത്തുഹും വമാ കാനു മുഹ്തദീൻ, അവരുടെ കച്ചവടത്തിൽ അവർക്ക് ലാഭം ഉണ്ടാവാൻ പോകുന്നില്ല, അവർ നേരായ മാർഗത്തിലാവുന്നില്ല. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് ഇന്ന് നമ്മുടെ കയ്യിൽ നൽകാനുള്ള നമ്മുടെ സമ്പത്തുണ്ടല്ലോ, കച്ചവടത്തിൽ കൊടുത്ത് നാളെ വാങ്ങാനുള്ളത്, ഇത് രണ്ടും തമ്മിലുള്ള ഒരു അവസ്ഥ നമ്മൾ ആലോചിക്കണം. നമ്മുടെ കയ്യിലെ ദുനിയാവ് എത്രയുള്ളൂ, എത്ര നിസ്സാരമാണ്. നമ്മുടെ ഈ ദുനിയാവിന്റെ തുടക്കവും അവസാനവും മൊത്തം എടുത്തിട്ട് നാളെ നമ്മൾ അള്ളാഹുവിന് പരലോകം വാങ്ങാനുള്ളതിൽ എത്ര നിസ്സാരമാണത്. فكيف بما ينال العبد منها في هذا الزمن القصير الذي هو في الحقيقه كغفله حلم لا نسبه له الى ذلك البتة. എത്ര പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു സ്വപ്നം പോലെ തീർന്നു പോകുന്ന ഈ ദുനിയാവിന് വേണ്ടി എങ്ങനെയാണ് അത്രയും നിലനിൽക്കുന്ന പരലോകത്തെ നമ്മൾ നശിപ്പിക്കുക? ഈ ഒരു ചിന്ത സഹോദരങ്ങളെ ഏത് സമയത്ത് നമുക്ക് ഉണ്ടാവേണ്ട. നമുക്ക് എത്ര താല്പര്യമുള്ള തിന്മയാണെങ്കിലും, എത്ര ബുദ്ധിമുട്ടുള്ള ഒരു പരീക്ഷണമാണെങ്കിലും, എത്ര സഹിക്കാൻ കഴിയാത്ത വേദനയാണെങ്കിലും, നാം മനസ്സിലാക്കേണ്ടത് ഇത് കുറച്ചുള്ളൂ എന്നുള്ളതാ, ഇത് കുറച്ച് കാലമുള്ളൂ എന്നുള്ളതാ, ഇത് പെട്ടെന്ന് തീർന്നു പോകുന്നുള്ളതാ. ഒരു 60-70 വർഷം എന്ന് പറഞ്ഞാൽ നമ്മളൊരു താരതമ്യം, നമ്മുടെ എപ്പോഴും നമ്മുടെ എന്താ കാര്യം എന്നറിയോ, നമ്മുടെ മനസ്സ് എപ്പോഴും താരതമ്യം ചെയ്തോണ്ടിരിക്കും ഒരു കാര്യത്തെ മറ്റൊരാളുമായിട്ട്. മനസ്സ് മനുഷ്യന്റെ മനസ്സിന്റെ ഒരു പ്രകൃതമാണ്, എപ്പോഴും താരതമ്യം ചെയ്യും. ഇപ്പൊ നമ്മുടെ വീട് അത് നല്ലതാണോ ചീത്തതാണോ നമ്മൾ താരതമ്യം ചെയ്യുക, വേറൊരാളുടെ വീട് നോക്കിയിട്ടായിരിക്കും. അത് ഇതിനേക്കാൾ നല്ലതാണെങ്കിൽ നമ്മുടെ മോശമാണ്, നമ്മളെക്കാൾ മോശമുള്ള വീടുകളാണെങ്കിൽ നമ്മുടെ വീട് നല്ലതാണ്, എല്ലാം അങ്ങനെ ആയിരിക്കും. അപ്പൊ ദുനിയാവിലെ ജീവിതം ഒന്ന് പരലോകമായി താരതമ്യം ചെയ്ത് നോക്കി പോട്ടെ, ഇതൊക്കെ യാഥാർത്ഥ്യല്ലേ. ഇപ്പൊ ലോകം, നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി, അത് തന്നെ ഇതിന് പുറത്ത് മനുഷ്യനുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിൽ, ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിച്ച, അല്ലെങ്കിൽ സൂര്യനോ വേറെ നക്ഷത്രങ്ങളോ വെച്ച് നോക്കിയാൽ തന്നെ നിസ്സാരമാണ്. അപ്പൊ പരലോകവുമായി വെച്ചിട്ട് ഈ ലോകത്ത് നോക്കുമ്പോൾ നമുക്ക് ചുരുങ്ങി തോന്നും. എന്നാൽ കാഫിറുകൾക്ക് എന്താണ്? കാഫിറുകൾക്ക് 60-70 വർഷം എന്ന് പറഞ്ഞാല് ഒരുപാട് കാലമുള്ളതായിട്ടാ തോന്നുക. കാരണം അവർക്ക് താരതമ്യം ചെയ്യാൻ മറ്റൊരു ലോകമല്ല, അവർക്ക് ദുനിയാവ് മാത്രമേ ഉള്ളൂ. അപ്പൊ 60-70 വർഷം എന്ന് പറഞ്ഞാൽ വളരെ വിദൂരമായിട്ടുള്ള ഒരു കാലമായിരിക്കും. എത്രത്തോളം പരലോകത്തിലുള്ള ഈമാൻ ശക്തിപ്പെടുന്നുവോ അത്രത്തോളം ദുനിയാവിന്റെ 60-70 വർഷങ്ങൾ നിസ്സാരമായിട്ട് ഒരാൾക്ക് തോന്നും, മുഅ്മിനു തോന്നും. എത്ര ആയത്തുകൾ അല്ലാഹു അത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു യൂനുസിൽ പറഞ്ഞു, യൗമ യഹ്ശുറുഹും കഅല്ലം യൽബഹു ഇല്ലാ സാഅത മിനൻ നഹാർ യതആറഫൂന ബൈനഹും. നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സമയത്ത് അവര് പരലോകത്തെത്തിക്കഴിഞ്ഞാല് പിന്നെ അവർക്ക് തോന്നുക, പകലിൽ ഒരു കുറച്ച് നേരം മാത്രമേ ദുനിയാവിൽ ഉണ്ടായിട്ടുള്ളൂ, ഒരു ദിവസത്തിന്റെ കുറച്ച് നേരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവിടെ എത്തിയ അങ്ങനെ തോന്നുള്ളൂ. അവിടെ എത്തിയ അത്രയും വിശാലമായിട്ടുള്ള ഒരു കാര്യത്തെ വെച്ച് നോക്കുമ്പോ അങ്ങനെ തോന്നുള്ളൂ. അതുപോലെ സൂറത്തുൽ നാസിഅത്തിൽ യസ്അലൂനക അനി സാഅതി അയ്യാന മുർസാഹ, നബിയെ അതാ അന്ത്യനാൾ എപ്പോഴാണ് സംഭവിക്കുക എന്ന് നിന്നോട് ചോദിക്കുന്നു. ഫീമ അൻത മിൻ ദിക്റാഹ, നിനക്ക് അതിനെ കുറിച്ച് എന്താണ് അറിയുക. ഇലാ റബ്ബിക മുൻതഹാഹ, അതിനെ കുറിച്ചുള്ള മടക്കം, അറിവിന്റെ മടക്കം അല്ലാഹുവിന്റെ അടുക്കലാണ്. ഇന്നമാ അൻത മുൻദിറു മൈ യഖ്ഷാഹ, നീ എന്താണ് അവർക്ക് ഭയപ്പാടുള്ള ഒരു കാര്യത്തെ കുറിച്ച് താക്കീത് ചെയ്യുന്നവനാണ്. കഅന്നഹും യൗമ യറൗനഹ, അവർ അന്ത്യനാളിനെ കണ്ടാൽ, പരലോകത്തെ കണ്ടാൽ, ലം യൽബസു ഇല്ലാ അശിയതൻ ഔ ദുഹാഹ, അവർ പറയും ഞങ്ങളൊരു രാവിലെയോ വൈകുന്നേരമോ മാത്രമേ ദുനിയാവിൽ ഉണ്ടായിട്ടുള്ളൂ, അത്ര ചെറുതായിട്ട് തോന്നും. എന്തെളുപ്പാണ് ദുനിയാവിൽ ക്ഷമിക്കാൻ. ഇത് ബോധ്യപ്പെട്ട യഖീനുള്ള ആളുകൾക്ക് ദുനിയാവിലുള്ള ക്ഷമ എളുപ്പമായിരിക്കും, ഒന്ന് പിടിച്ചു നിർത്താൻ അവർക്ക് എളുപ്പമായിരിക്കും. ഈ ചിന്ത എപ്പോഴും നമ്മളിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല, നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതുപോലെ സൂറത്തുൽ അഹ്ഖാഫിൽ അല്ലാഹു പറഞ്ഞു, കഅന്നഹും യൗമ യറൗന മാ യുഅദൂൻ ലം യൽബസു ഇല്ലാ സാഅതൻ മിൻ നഹാർ, അവരോട് വാഗ്ദാനം ചെയ്യപ്പെട്ട അന്ത്യനാൾ അവർ കണ്ടാൽ അവർ മനസ്സിലാക്കും പകലിലെ ഒരു നിമിഷം മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. ഇതുപോലെ ധാരാളം ആയത്തുകൾ ഇനിയും കൊടുത്തിട്ടുണ്ട്, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് പറയാണ്, ഫഹാദിഹി ഹഖീഖത്തു ദുനിയാ ഇൻദ മുവാഫാതി യൗമിൽ ഖിയാമ, പരലോകവുമായി ബന്ധിപ്പിച്ചു നോക്കുമ്പോൾ ദുനിയാവിന്റെ യാഥാർത്ഥ്യം ഇതാണ്. ഫലമ്മാ അലിമു ഖില്ലത ലുബ്സിഹിം ഫീഹാ, ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ദുനിയാവിലുള്ള ജീവിതം ഇത്ര കുറവാണെന്ന് മനസ്സിലാക്കിയാൽ, വഅന്ന ലഹും ദാറൻ ഗൈറ ഹാദിഹി ദാർ, ഇതല്ലാതെ ഒരു ലോകം അവനുണ്ട് എന്നവൻ മനസ്സിലാക്കിയാൽ, ഹിദാറുൽ ഹയവാനി വദാറുൽ ബുഖാ, എന്നെന്നും നിലനിൽക്കുന്ന മരണമില്ലാത്ത ഒരു ലോകമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ, റഔ മിൻ അഅളമിൽ ഖുബ്നി ബൈഅ ദാറിൽ ബുഖായി ബിദാറിൽ ഫനാ, ഏറ്റവും വലിയ വഞ്ചിക്കപ്പെട്ടവൻ നശിച്ചു പോകുന്ന ഈ ദുനിയാവിന് വേണ്ടി ആ നിലനിൽക്കുന്ന പരലോകത്തെ നശിപ്പിച്ചവനാണ്. ഫത്തജറു തിജാറത്തൽ അഖിയാസ്, ബുദ്ധിമാന്മാരുടെ കച്ചവടമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ട കച്ചവടം ബുദ്ധിമാന്മാരുടേതാണ്. ഈ ദുനിയാവ് കൊടുത്തിട്ട് പരലോകം വാങ്ങാൻ പറ്റണം. വലം യഖ്തറു ബിതിജാരത്തി സുഫഹായി മിനന്നാസ്, ജനങ്ങൾ ചെയ്യുന്ന വിഡ്ഢിത്തം നിറഞ്ഞ ഈ കച്ചവടത്തിൽ നിങ്ങൾ പെട്ടുപോകരുത്, നിങ്ങൾ വഞ്ചിതരാകരുത്. ഫവഹറ ലഹും യൗമ തഗാബു റിബ്ഹു തിജാരതി വമിഖ്ദാരു മഷ്തറു, നാളെ അന്ത്യനാളിൽ അവർക്ക് മനസ്സിലാവും അവർ കച്ചവടം ചെയ്തതിന്റെ ലാഭം എന്താണ്, അല്ലെങ്കിൽ അവർ കച്ചവടം ചെയ്തതിന്റെ അളവ് എത്ര നിസ്സാരമാണ്. വകുല്ലു അഹദിൻ ഫി ഹാദിഹി ദാരി ദുനിയ ബാഇ മുഷ്തരി മുത്തജിറുൻ, ഈ ദുനിയാവിലുള്ള ഓരോരുത്തരും കച്ചവടക്കാരനാണ്, കൊടുക്കുന്നവനും വാങ്ങുന്നവനുമാണ്, ഒരു കച്ചവടത്തിലാണ്. ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു നാസ് യഗ്ദു ഫബാഇഉ നഫ്സഹു, എല്ലാ ആളുകളും രാവിലെ പുറപ്പെടുന്നത്, രാവിലെ എഴുന്നേൽക്കുന്നത് അവന്റെ സ്വന്തത്തെ കച്ചവട ചരക്കായിക്കൊണ്ടാണ്. ഫമുഅതിഖുഹ ഉമൂബിഖുഹ, ഒന്നെങ്കിൽ അവന്റെ സ്വന്തത്തെ അവൻ സ്വതന്ത്രനാക്കും, അല്ലെങ്കിൽ അതിനെ പിടിച്ചുകൂടുന്ന അവസ്ഥയുണ്ടാവും. അഥവാ ആ ദിവസത്തിൽ അവൻ എങ്ങനെ ജീവിക്കുന്നുവോ അതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ പരലോകത്ത് അവൻ രക്ഷപ്പെടുമോ അല്ലെങ്കിൽ നഷ്ടപ്പെടുമോ എന്നുള്ളത് ഒരുക്കിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു തൗബയിൽ പറഞ്ഞു, ഇന്നല്ലാഹ ഇഷ്തറ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വതആല ഇദാ വാങ്ങിയിട്ടുണ്ട് മുഅ്മിനീങ്ങളുടെ അടുക്കൽ നിന്ന് അവരുടെ സ്വന്തത്തെയും അവരുടെ സമ്പത്തിനെയും. ബി അന്നലഹുൽ ജന്ന, പകരം അവർക്ക് സ്വർഗം ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ആലോചിച്ച് വെക്കണം, നമ്മുടെ സ്വന്തവും നമ്മുടെ ശരീരവും യഥാർത്ഥ സമ്പത്തൊക്കെ ആരാണ് യഥാർത്ഥത്തിൽ? അള്ളാഹിന്റെയാണ്. അള്ളാഹ് തന്നൊരു സാധനം തന്നെ അള്ളാഹ് തിരിച്ചു വയ്ക്കുകയാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ആരോഗ്യം, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ അധികാരം, നമുക്ക് ഈ ദുനിയാവിലുള്ള എന്ത് കാര്യവും അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെതാണ്. ഇന്നാലില്ല, നമുക്ക് തൽക്കാലം അള്ളാഹെന്നതാണ്. നമുക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, കച്ചവടമുണ്ട്, സമ്പത്തുണ്ട്, ഇതിന് അധികാരി ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹു പറയുന്നത് ഈ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ സമ്പത്തിനെയും നിങ്ങൾ എനിക്ക് തിരിച്ചു നൽകണം. അള്ളാഹു വാങ്ങുകയാണ്, അള്ളാഹു എന്നിട്ട് പറയാണ് അള്ളാഹു നൽകിയ ഒരു സാധനം തന്നെ അള്ളാഹു തിരിച്ചു വാങ്ങാണ്, അതിനേക്കാൾ വില കൂടി ഒന്ന് കൊടുത്തിട്ട്. ഇവിടെ നമുക്ക് നഷ്ടപ്പെടുന്നതിനേക്കാൾ എല്ലാം ഉത്തമമായത്, അതിനേക്കാൾ ശ്രേഷ്ഠമായത് പരലോകത്തുണ്ട്, സ്വർഗത്തിലുണ്ട്. അപ്പൊ അത് ഞാൻ തരാം, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഞാൻ തന്ന സാധനം എന്റെ സാധനം തന്നെ എനിക്ക് തിരിച്ചേൽപ്പിക്കാൻ ഒരു മനസ്സ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായാൽ മതി. അതാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശം. അപ്പൊ കൊടുക്കാൻ നമ്മൾ തയ്യാറാണോ? നമ്മൾ വിജയിച്ചു. അതല്ല, ഇതൊക്കെ ഇത് പോയാൽ പിന്നെ എനിക്ക് എന്താ ഉണ്ടാവുക, ഇതൊക്കെ എന്റെ തന്നെ അല്ലേ, എന്റെ ശരീരം, എന്റെ സമ്പത്ത്, ഇതൊക്കെ ഞാൻ എങ്ങനെ നഷ്ടപ്പെടുത്തുക, ഇതൊക്കെ എനിക്ക് വേണമല്ലോ, അതാണ് നമ്മുടെ ചിന്ത എങ്കിൽ നഷ്ടക്കാരനാണ്. എന്നിട്ട് പറയാണ് യുഖാതിലൂന ഫീ സബീലില്ലാ ഫയഖ്തുലൂന വയുഖ്തലൂൻ, അത് ആളുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു, അവർ അള്ളാഹുവിന്റെ ശത്രുക്കളെ വധിക്കുന്നു, അവർ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. ഒരു മനുഷ്യന്റെ ഏറ്റവും വലുതെന്താ ജീവനായിരിക്കും ഇവിടെ ദുനിയാവിൽ. നമ്മൾ എന്താ, നമുക്കിപ്പോ ഒരു മാരകമായ രോഗം വന്ന നമ്മുടെ സമ്പത്ത് മൊത്തം ചെലവാക്കിയിട്ട് നമ്മുടെ ജീവൻ നിലനിർത്താൻ നോക്കുക, ആരെങ്കിലും എന്റെ സമ്പത്തൊന്നും ചെലവാവണ്ട, ഞാൻ ചികിത്സിക്കണമെന്നില്ല, ഞാൻ മരിച്ചു വയ്ക്കണമെന്ന് ആഗ്രഹിക്കുകയോ ഇല്ല. അവരെന്താ ചെയ്യാ, അവനുള്ള വീട് വിറ്റിട്ടാണെങ്കിലും എന്ത് വിറ്റിട്ടാണെങ്കിലും അസുഖം മാറിയിട്ട് ജീവിക്കാൻ നോക്കും. ഏറ്റവും വില പിടിച്ച ജീവനാണ്. എന്നാൽ അത് തന്നെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ അതിനൊരു ആവശ്യം വന്നാൽ, അള്ളാഹുവിന്റെ കൽപ്പന നിറവേറ്റേണ്ടി വന്നാൽ, കാരണം എന്താ, അള്ളാഹു എന്താണ്, അത് അള്ളാഹു ആവശ്യമുള്ളപ്പോൾ തിരിച്ചെടുക്കും. അത് നമ്മൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ അള്ളാഹു തിരിച്ചെടുക്കും, പിന്നെ നമ്മൾ കൊടുക്കാൻ തയ്യാറാവുക, അത്രേ ഉള്ളൂ. അവരതാ അതിന് ഒരുങ്ങി നിൽക്കുന്നു. അള്ളാഹു ഇറക്കിയിട്ടുള്ള മഹത്തായ കിതാബുകളിലെല്ലാം അള്ളാഹു ഇക്കൂട്ടർക്ക്, അള്ളാഹുവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറാകുന്ന ആളുകൾക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. തൗറാത്തിലും ഇഞ്ചീലിലും ഖുർആനിലും ആ വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പകരം ആ സ്വർഗം അവർക്ക് നൽകുമെന്ന്. എന്നിട്ട് പറയാണ് വമൻ ഔഫാ ബിഅഹ്ദിഹി മിനല്ലാഹ്, ഒരു ചോദ്യമാണ് നമ്മൾ ഓരോരുത്തരും സ്വന്തത്തിനോട് ചോദിക്കേണ്ടതാ. വമൻ ഔഫാ ബിഅഹ്ദിഹി മിനല്ലാഹ്, അള്ളാഹുവിനേക്കാൾ കരാർ പൂർത്തീകരിക്കുന്ന മറ്റാരാണുള്ളത്? അള്ളാഹുവിനേക്കാൾ കരാർ പൂർത്തീകരിക്കുന്ന മറ്റാ ആരാണുള്ളത്? അള്ളാഹുവിനോട് നിങ്ങൾ ചെയ്തിട്ടുള്ള കച്ചവടവും കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക. ആ കച്ചവടം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയോ അതിൽ നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക. വദാലിക ഹുവൽ ഫൗസുൽ അദീം, അത് മഹത്തായിട്ടുള്ള വിജയമാണ്. അതാണ് വിജയം, അതാണ് മഹത്തായിട്ടുള്ള വിജയം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആരാണ് ബുദ്ധിയുള്ളവൻ, എന്താ ചെയ്യുക? അള്ളാഹുമായിട്ടാണോ കച്ചവടം ചെയ്യുക, അതോ ദുനിയാവ് കണ്ടിട്ടാണോ കച്ചവടം ചെയ്യുക? ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഫഹാദ അവ്വലു നഖ്ദി മിൻ സമരി ഹാദിഹി തിജാറ, നബി ഖയ്യിം പറയാണ് ഇതാണ് ഈ കച്ചവടത്തിലുള്ള ഏറ്റവും ചെറിയ ലാഭം ഇതാണ്. ഫതാജിറു അയ്യുഹൽ മുഫ്ലിസൂൻ, ഏ നഷ്ടക്കാരെ, ഏ മുഫ്ലിസ് ആയിട്ടുള്ളവർ, നിങ്ങൾ ഈ കച്ചവടം ചെയ്യും. വയാമൻ ലാ യഖ്ദിറു അലാ ഹാദസ് സമൻ, ഇതല്ലാതെ ഇതിനു പുറമെ വേറെയും അള്ളാഹു നൽകുന്ന ലാഭങ്ങളുണ്ട്. നിങ്ങൾ ഈ കച്ചവടത്തിന്റെ ആൾക്കാരാണ്, നിങ്ങൾ കൊടുക്കുകയും നിങ്ങൾ ഈ കച്ചവടത്തിലേക്ക് നിങ്ങൾ ഇറങ്ങുകയും നിങ്ങൾ നൽകുകയും ചെയ്യും. വേറെയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞല്ലോ അള്ളാഹുന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യുക, അതുപോലെ വേറെയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് നിങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞിട്ട് പറയാണ് സൂറത്തു തൗബയിലായത്. അത്തായിബൂന അൽആബിദൂന അൽഹാമിദൂന അസ്സായിഹൂന അർറാകിഊന അസ്സാജിദൂന അൽആമിറൂന ബിൽമഅറൂഫ് വന്നാഹൂന അനിൽ മുൻകർ വൽഹാഫിളൂന ലിഹുദൂദില്ലാ വബശ്ശിറിൽ മുഅ്മിനീൻ. നിങ്ങൾക്ക് അള്ളാഹിനോട് ചെയ്യാനുള്ള എന്താ? അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, അള്ളാഹുവിനെ ധാരാളമായി ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിനെ ഹംദ് ചെയ്യുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ പിന്നെ ഹിജ്റയോ മറ്റോ ചെയ്യണമെങ്കിൽ അത് ചെയ്യുക, അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുക, അള്ളാഹുവിന് വേണ്ടി റുക്കു ചെയ്യുക, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അള്ളാഹുവിന്റെ അതിർവരമ്പുകളെ കാത്തു സൂക്ഷിക്കുക. ഇതെല്ലാം നമുക്ക് അള്ളാഹുവിനോട് ഈ കച്ചവടത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്ന് എടുത്തു പറയുകയാണ് അൽ മഖ്സൂദ്. എന്നിട്ട് ഈ വിഷയം മൊത്തത്തിൽ പറയുകയാണ് അന്നദ്ദുനൂബ തുൻസി അൽഅബ്ദ ഹബ്ബഹു മിൻ ഹാദിഹി തിജാറതി റാബിഹ. പാപങ്ങളിൽ ഒരാൾ മുഴുകിയാൽ ഈ കച്ചവടം, ലാഭകരമായ ഈ കച്ചവടത്തിനെ കുറിച്ച് അവൻ മറന്നുപോകും, അതിനെ കുറിച്ച് അവന് ചിന്തിക്കാൻ പറ്റില്ല. വതശ്ഗുലുഹു ബിഅസ്ബാബി തിജാറത്തിൽ ഖാസിറ, നഷ്ടമായിട്ടുള്ള ദുനിയാവിലെ കച്ചവടത്തിൽ അവൻ മുഴുകും. വകഫാ ബിദാലിക ഉഖൂബതൻ, അത് തന്നെ ആ പാപത്തിന്റെ ശിക്ഷയായിട്ട് അവന് മതിയായതാണ്. അല്ലാഹുൽ മുസ്തഅൻ. അപ്പൊ സഹോദരങ്ങളെ, തിന്മകൾ നമുക്ക് നമ്മുടെ സ്വന്തത്തെ മറപ്പിച്ച് നമ്മുടെ സ്വന്തത്തെ കൊടുത്തുകൊണ്ട് നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നേടേണ്ട മഹത്തായ നേട്ടത്തെ ഇല്ലാതാക്കി കളയും. അടുത്തത് പറയുന്നു, അൽ മഅസി തുസീലു നിഅമുൽ ഹാദിറ വൽ വാസില. തിന്മകൾ എന്നുള്ളത് നമുക്ക് ഇപ്പോഴുള്ള നിഅമത്തുകളെ അതിനെ നീക്കുകയും അതുപോലെ തന്നെ വരാനിരിക്കുന്ന നിഅമത്തുകളെ തടയുകയും ചെയ്യും. നിഅമത്തുകൾ രണ്ട് രീതിയിലുണ്ടാവും. ഒന്ന്, ഇപ്പോഴുള്ള നിഅമത്തുകൾ ഉണ്ടാവും. രണ്ട്, നമുക്ക് വരാനിരിക്കുന്ന നിഅമത്തുകൾ ഉണ്ടാകും. ഇപ്പോഴുള്ള നിഅമത്തുകളെ നീക്കുക എന്ന് മാത്രമല്ല, നമുക്ക് വരാനുള്ള നിഅമത്തുകളെ തടയുകയും ചെയ്യും ഒരാൾ തിന്മയിൽ മുഴുകിയാൽ. ഫൈന്നമാ ഇൻദഹു ലാ യുനാലു ഇല്ലാ ബിതാഅതിഹി വഖദ് ജഅല അല്ലാഹു സുബ്ഹാനഹു ലികുല്ലി ഷൈഇൻ സബബൻ വആഫതൻ. എല്ലാ കാര്യവും അള്ളാഹുവിന് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിനുള്ള അനുസരണം കൊണ്ടേ ലഭിക്കുകയുള്ളൂ. എല്ലാ കാര്യത്തിനും അള്ളാഹു ഓരോ കാരണങ്ങൾ വെച്ചിട്ടുണ്ട്. സബബൻ എജ്ലിബുഹു വആഫതൻ തുബ്തിലുഹു, കാരണവും ഒരു കാര്യം ലഭിക്കാനുള്ള കാരണവുമുണ്ട്, ഒരു കാര്യം നഷ്ടപ്പെടാനുള്ള കാരണവും വെച്ചിട്ടുണ്ട്. അപ്പോ ഈ കാരണങ്ങൾ നേടാനുള്ളതും നഷ്ടപ്പെടാനും കാരണങ്ങളുണ്ടാവും. ഫജഅല അസ്ബാബ നിഅമിഹി അൽജാലിബ ലഹ തഅഅതു തഅഅതുഹു, അള്ളാഹുവിൽ നിന്നുള്ള നിഅമത്ത് ലഭിക്കണമെങ്കിൽ അതിനുള്ള കാരണം അള്ളാഹുവിന്റെ അനുസരണമാണ്. വാഫാതിഹൽ മാനിഅത മിൻഹാ മഅസിയതുഹു, ആ നിഅമത്തുകളെ തടയുന്ന കാര്യം അള്ളാഹുവിന് ചെയ്യുന്ന പാപങ്ങളുമാണ്. അപ്പൊ ആരെങ്കിലും ഇപ്പോഴുള്ള നിഅമത്തുകളെ കാത്തു സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വരാനുള്ള നിഅമത്തുകൾ വരണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ അള്ളാഹുവിനെ അനുസരിക്കണം, അതല്ലെങ്കിൽ നഷ്ടം പറ്റും. ഇബ്നു ഖയ്യിം പറയുകയാണ്, ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യരിത് അവന്റെ സ്വന്തത്തിൽ അനുഭവിക്കുന്നുണ്ട്, അവന്റെ ചുറ്റുള്ള ആളുകൾ കാണുന്നുണ്ട്, പക്ഷെ എന്നിട്ടും അവൻ അശ്രദ്ധയിൽ പോവുകയാണ്. പല ആളുകളിലും അവൻ കാണുന്നുണ്ട് ഈ ഒരു അവസ്ഥ എന്താ ഉണ്ടാക്കുന്നത് എന്നുള്ളത്, പക്ഷെ എന്നിട്ടും അവൻ അവന്റെ തിന്മയിലേക്ക് വീണ്ടും മടങ്ങുന്ന അവസ്ഥയാണ് കാണുന്നത് എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുകയാണ്. ഇൻഷാഅല്ലാഹ് അടുത്ത ഭാഗങ്ങൾ അടുത്ത വർഷം നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും അതനുസരിച്ച് ജീവിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഖൗലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലി വലകും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബ് ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.